ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അറിവ് മാത്രമാണോ? ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, ലാംഗ്വേജസ് ആയ ഇംഗ്ലീഷ്, സാൻസ്ക്രിത്, അറബിക്, അങ്ങനെ ഇത് മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അറിവിനോടൊപ്പം ആ അറിവിന് മുകളിൽ ഒരു നല്ല ജോബ്, കരിയർ, പടുത്തുയർത്താൻ ആവശ്യമായ കാര്യങ്ങൾ കൂടി നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണല്ലോ നമ്മൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അപ്രോച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ പാരൻസ്, മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അയക്കുന്നത്. ഇത് ശരിക്കും നടക്കുന്നുണ്ടോ? സ്കൂളുകളിൽ ഒരു നല്ല ജോബ് എങ്ങനെ നേടാം, നേടിയ ജോബിൽ എങ്ങനെ ഉദ്യോഗ കയറ്റം നേടാം, നല്ല ഒരു കരിയർ പ്രോസ്പെക്ട്സ് എങ്ങനെ ഉണ്ടാക്കാം, 10-ാം ക്ലാസ് കഴിഞ്ഞാലും 12th കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും ഈവൻ PG കഴിഞ്ഞാൽ പോലും കുട്ടികൾക്ക് എങ്ങനെ ജോലി നേടാം, എങ്ങനെയൊക്കെ ഉദ്യോഗ കയറ്റം നേടാം, എങ്ങനെ ഒരു കമ്പനിയിൽ ഒരു ഇൻഡിസ്പെൻസിബിൾ എന്ന് പറയാൻ പറ്റുന്ന, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയായി മാറാം എന്നതൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ ടീച്ചേഴ്സിനും അധ്യാപിക അധ്യാപകന്മാർക്ക് ക്ലാസ് റൂമിൽ വന്നാൽ അവരുടെ സബ്ജക്റ്റിന് അപ്പുറം ഒരു നോളജുമില്ല, ഒരു എക്സ്പീരിയൻസുമില്ല? അതല്ല, എക്സ്പീരിയൻസുള്ള, നോളജുള്ള, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഒരിക്കലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്ന് പഠിപ്പിക്കുന്നുമില്ല, വളരെ വിരളമാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സിസ്റ്റവും വളരെ കൂടുതൽ വെല്ലുവിളികൾ നേരിടുകയാണ്. ഏതായിരുന്നാലും നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് മാത്രം പോരാ, നോളജ് മാത്രം പോരാ, മറിച്ച് അതിൽ കൂടുതൽ ഒരു പ്രാക്ടിക്കൽ റിയൽ ലൈഫിനെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് പുസ്തക വായനകളും അതുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ നേടേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു പുസ്തകമാണ് സേത്ത് ഗോഡിന് എഴുതിയ ലിഞ്ച്പിൻ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ലിഞ്ച്പിൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിന് അച്ചാണി എന്ന് പറയും. ഈ പുസ്തകത്തിൽ എന്താണുള്ളത്, അത് നമ്മുടെ ലൈഫിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും ഒരു നല്ല കരിയർ നേടാൻ വേണ്ടി എന്ന് നോക്കാം. വെൽക്കം ടു ദി ഷോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അറിവ് മാത്രമല്ല, മറിച്ച് നല്ല ജോബുകൾ നേടാനും ഉള്ള ജോബിൽ എങ്ങനെ ഉദ്യോഗ കയറ്റം നേടാം, അല്ലെങ്കിൽ ഉള്ള ജോലി എങ്ങനെ തെറിക്കാതെ സൂക്ഷിക്കാം എന്നതൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുസ്തകമാണ്, ലിഞ്ച്പിൻ. കഴിഞ്ഞ മാസം ഡിസംബറിൽ വായിച്ചു തീർന്നതാണ്. കരിയറുമായി ബന്ധപ്പെട്ട് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. 257 പേജുകളുള്ള ഈ പുസ്തകം സീരിയസ് ആയി വായിക്കുകയാണെങ്കിൽ 5 മണിക്കൂറിൽ നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാം. ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന 7 ഘടകങ്ങൾ, 7 മെയിൻ നട്ട്ഷെല്ലിൽ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ കരിയറിനെ തീർച്ചയായും സ്വാധീനിക്കും എന്നൊരു കാര്യം കൂടി പറയാൻ, ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയും. പൊതുവെ നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരു പെയിൻറ്ററോ വരക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ചിത്രമാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ മനസ്സിലാക്കി തരുന്നത് വേറൊരു തരം ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ്, ഒരു തരം ജീനിയസാണ്. ഇവരുടെ പ്രത്യേകത ചെയ്യുന്ന കാര്യങ്ങളിൽ പുതിയ രീതിയിൽ ചെയ്യുക, പുതിയ കണക്ഷൻസ്, നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യുക, പുതിയ രീതിയിൽ ചിന്തിക്കുക, നല്ല ഒരു റിസൾട്ട് കൊണ്ടുവരാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കമ്പനിയിലും ഓർഗനൈസേഷനിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്നവരല്ല ആർട്ടിസ്റ്റുകൾ. അവർക്ക് സ്വന്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ആ കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ അറിയാം. കമ്പനി ആരൊക്കെ പുറത്താക്കണം എന്നുള്ള ലിസ്റ്റ് ഇടുമ്പോൾ തീർച്ചയായും ഈ കൂട്ടുകാർ പുറത്തു വെക്കും, കാരണം ഇവരാണ് കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി ഒരു നല്ല പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യം വന്നാൽ ആ ലിസ്റ്റിൽ ഇവരുടെ പേര് മുൻപന്തിയിൽ വരും എന്നുള്ളതാണ്. രണ്ടാമതായി വരുന്ന ഒരു കൺസെപ്റ്റാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്, ഗിഫ്റ്റ് എന്ന് പറയും. പൊതുവേ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഗിഫ്റ്റ്. പക്ഷേ ഇവിടെ സ്ലൈറ്റ്ലി ഡിഫറൻറ്റാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു മൂല്യം, ഒരു വാല്യൂ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. കൂടാതെ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തിരിച്ച് നമ്മൾ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഗിഫ്റ്റിൻ്റെ പ്രത്യേകത. പൊതുവേ ആർട്ടിസ്റ്റുകളാണ് ഈ ഗിഫ്റ്റുകൾ കൊടുക്കാറ്. ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം, ആർക്കാണോ ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ വാല്യൂ, മൂല്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കൂടാതെ നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റിൻ്റെ ലക്ഷ്യമെന്നുള്ളത് ഒരു വാല്യൂ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ ലേബർ എന്ന് പറയും, അതായത് നിങ്ങൾ സ്വന്തമായി മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഒരു ഹോട്ടലിലെ വെയിറ്ററാണ് അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റാണ് വിചാരിക്കുക. ഒരാൾ നിങ്ങളോട് ഒരു എൻക്വയറിയുമായി ബന്ധപ്പെട്ട് വന്നാൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ പല രീതിയിൽ അഭിമുഖീകരിക്കാം, റിപ്ലൈ കൊടുക്കാം. ഒരു റോബോട്ട് പോലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം, അല്ലെങ്കിൽ ചിരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഒരു സിമ്പിൾ വെയിറ്ററാണെങ്കിൽ നിങ്ങൾക്ക് പോയി മെനു എടുത്ത് വരാം, അതല്ല നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് അവർക്ക് ആവശ്യമായ ഫുഡ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് നിങ്ങളുടെ ഹോട്ടലിൻ്റെ പ്രത്യേകത പറഞ്ഞു കൊടുത്ത് ഫുഡിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം കൊടുക്കാം. നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ അകത്തുള്ള ഇലക്ട്രോണിക് ഐറ്റംസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു ചെറിയ വിവരണം കൊടുത്ത് അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെയുള്ളതാണ്. ഇതാണ് ശരിക്കും ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും കൂടുതൽ ഒരു മാനുഷിക പരിഗണന, ഒരു വാല്യൂ വെച്ച് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ലിസാർഡ് ബ്രെയിൻ എന്ന് പറയും. ലിസാർഡ് നമുക്കറിയാം കളറ് മാറുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഒത്തുപോകുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഒരു മാറ്റം വരുമ്പോൾ മാറ്റത്തിൽ നിന്ന് ഒളിച്ചു നിൽക്കുക, പേടിച്ച് മാറി നിൽക്കുക, കൂടാതെ ചുമതലകളിൽ നിന്നും റെസ്പോൺസിബിലിറ്റികളിൽ നിന്നും മാറി നിൽക്കുക, ഒരു കംഫേർട്ട് സോണിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ്, ആ ഒരു ടെൻഡൻസിയാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയാണ് ലിസാർഡ് ബ്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ലിസാർഡ് ബ്രെയിൻ എന്നുള്ള കൺസെപ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാകുന്നതിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ ലിസാർഡ് ബ്രെയിൻ പാട്ട് നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ആർട്ടിസ്റ്റാകാനും നിങ്ങൾക്ക് നല്ല നല്ല ഗിഫ്റ്റ്സുകൾ കൊടുക്കാനും പറ്റുമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. നാലാമത്തെ കാര്യമാണ് റെസിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കംഫേർട്ട് സോണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. മാറ്റങ്ങൾ വന്നാൽ മാറി നിൽക്കുന്നു, അവസരങ്ങൾ വന്നാൽ മാറി നിൽക്കുന്നു, ചാലഞ്ചസ് വന്നാൽ, വെല്ലുവിളികൾ വന്നാൽ മാറി നിൽക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം വന്നാൽ അതിൽ നിന്നും മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വളർച്ച നേടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്വയം ഉൾവെലിഞ്ഞ് ജീവിക്കാനുള്ള ടെൻഡൻസിയാണ്. അഞ്ചാമതായി വരുന്നതാണ് മെഷീൻ കോഗ് എന്ന് പറയും. നിങ്ങളൊരു ഒരാളെ എടുത്താൽ അയാൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു കൊടുത്ത്, എന്ത് റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത് എന്നതുകൂടി പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയിയെ നിലനിർത്തുന്ന രീതിയാണ്. ഈ മെഷീൻ കോക്സാണ് ഇന്ന് പല കമ്പനികളിലും കാണുന്നത്. മാനേജ്മെൻറ്റ് പൊതുവെ അവരെ അനുസരിക്കുന്ന കൂട്ടരെയാണ് പ്രൊമോട്ട് ചെയ്യാറും ഒരു കമ്പനിയിൽ കീപ് ചെയ്യാറും. അതുകൊണ്ട് തന്നെ ഈ മെഷീൻ കോക്സിന് സ്വന്തമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ കഴിയുന്നില്ല. ഈ മെഷീൻ കോഗായി ജീവിക്കുന്നതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു നല്ലൊരു വശമായി പൊതുവെ ആൾക്കാർ കാണാറ്, കമ്പനിക്കൊരു വെല്ലുവിളിയാകില്ല, പറഞ്ഞതൊക്കെ അനുസരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്നും ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ കൂട്ടരെയാണ് ആദ്യം ഉൾപ്പെടുത്തുക. കാരണം ഈ രീതിയിലുള്ള ആൾക്കാരെ കമ്പനിക്ക് ആവശ്യമില്ല, ഇതുപോലുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഒരാളെ നിർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും ഏത് ആൾക്കാരെയും കിട്ടുമെന്നുള്ളതാണ്. അതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിച്ച് തീരുമാനിച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അത് കമ്പനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റിസോഴ്സ് പേഴ്സണായിട്ടാണ് നിങ്ങളിവിടെ വരുന്നത്. ആറാമത്തെ കാര്യമാണ് മാപ്പ്. പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷനാണ്. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ഡീറ്റെയിലായി ഒരു മെനു പോലെ എഴുതി കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ മാപ്പ് എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ച മെഷീൻ കോക്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ മാപ്പ്. ഈ രീതിയിലുള്ള ആൾക്കാർ വളരെ ലിസാർഡ് ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിക്കുന്ന, വളരെ കൂടുതൽ റെസിസ്റ്റൻസ് കാണിക്കുന്ന, ഒരു മെഷീൻ കോഗായി ജീവിക്കാൻ കംഫേർട്ട് സോണിൻ്റെ അകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടർക്ക് എന്നും മാപ്പ് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഈ മാപ്പ് വെച്ചിട്ടാണ് അവർ ജീവിക്കാറ്. കാരണം ഇവിടെ അവർക്ക് ബ്രെയിനോ കാര്യമായി ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇവർക്ക് പേടിയാണ്. എന്ത്, എവിടെ, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മാപ്പിൽ വളരെ കൃത്യമായി പ്രതിപാദിച്ചിരിക്കും. ഇനി ഏഴാമത്തെയും അവസാനത്തെയും പോയിൻ്റാണ് ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട്, അതായത് പുസ്തകത്തിൻ്റെ ടൈറ്റിലായി വന്നിട്ടുള്ളത്, ലിൻസ്പീ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരെക്കുറിച്ച്, പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എങ്ങനെ ഒരു നല്ല ലിൻസ്പിനാകാം, ഒരു നല്ല ആർട്ടിസ്റ്റാകുന്നതിൽ കൂടി നല്ല ഗിഫ്റ്റുകൾ നൽകുന്ന മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളൊരു ആർട്ടിസ്റ്റായി മാറുന്നു, ലിൻസ്പിന്നായി മാറുന്നു. എവിടെ, എന്ത്, എങ്ങനെ എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇവർക്കറിയാം. മാപ്പില്ലെങ്കിലും സ്വന്തമായി മാപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരാണ് ഇവർ. ഇവരെയാണ് കമ്പനികൾ എംപ്ലോയ് ചെയ്യാറും, ഇവർക്കാണ് മാനേജ്മെൻറ്റ് പൊസിഷൻസ് കിട്ടാറും. നല്ല പുതിയ കമ്പനികൾ സ്വന്തമായി ഉണ്ടാക്കാനും അതിനെ വിജയത്തിലേക്ക് നയിക്കാനുമൊക്കെ സാധിക്കുന്ന കൂട്ടർ ഇവരാണ്. അപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാം. പൊതുവെ നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിലനിർത്തി പോവുകയാണ്, അവിടെ നിങ്ങൾ ഒരു മെഷീൻ കോകായ മനുഷ്യൻ, അതായത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ ചെയ്യുന്ന, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്താൽ അപ്പടി ചെയ്യുന്ന ആൾക്കാർ കിട്ടും. കൂടാതെ ഇതൊക്കെ സ്വന്തമായി ചെയ്യാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ അവരെയും കിട്ടും. ഈ രണ്ട് കൂട്ടരെ കിട്ടിയാലും നിങ്ങൾ മെഷീൻ കോകനെയാണ് എടുക്കുന്നത്. സ്വന്തമായി ഇൻസ്ട്രക്ഷൻസ് ഇല്ലാതെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്യുന്ന അനുസരണശീലമുള്ള ഈ കൂട്ടർ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇവരെ നിങ്ങളെ കമ്പനിയിൽ എടുത്താൽ തന്നെ നിങ്ങളുടെ കമ്പനിയുടെ വിജയം എത്രത്തോളം സുനിശ്ചിതമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മെഷീൻ കോകായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ജോബ് പെട്ടെന്ന് കിട്ടിയേക്കാം, അനുസരണ ശീലമുള്ളത് കൊണ്ട്. പക്ഷേ പെട്ടെന്ന് കമ്പനിയുടെ അവസ്ഥ അവതാളത്തിലായാൽ ആദ്യം വെട്ടുന്നത് നിങ്ങളുടെ പേരായിരിക്കും. നേരെ മറിച്ച് സ്വന്തമായി മാപ്പുണ്ടാക്കാൻ കഴിവുള്ള, ഗിഫ്റ്റ്സ് കൊടുക്കാൻ കഴിവുള്ള ലിൻസ്പിൻസിനെയാണ് നിങ്ങൾ നിയമിക്കുന്നതെങ്കിൽ ആദ്യമൊക്കെ ചെറിയൊരു ഭയമുണ്ട്, എങ്ങനെ ഇവർ ചെയ്യും എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ പേടിയുണ്ടെങ്കിലും ഇവരാണ് ശരിക്കും സൂപ്പർ സ്റ്റാറുകളായി നിങ്ങളുടെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ എപ്പിസോഡിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അറിവുകൾ കൊടുക്കുന്നു നല്ലതാണ്. മാത്തമാറ്റിക്സും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഹിസ്റ്ററിയും അതുപോലുള്ള സബ്ജക്റ്റുകൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു നല്ലതാണ്. പക്ഷെ നല്ല ഒരു ജോബ് എങ്ങനെ കിട്ടുന്നു, ഉള്ള ജോബിൽ എങ്ങനെ ഒരു നല്ല ലിൻസ്പിനായി മുന്നോട്ട് പോകാൻ പറ്റും എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ, പഠിപ്പിക്കേണ്ടതല്ലേ? ചോദ്യങ്ങൾ പലതാണ്, ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇൻ കമൻറ്റ് ബോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.